നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനത്തിന്റെ പേരിൽ ഇസ്രായേലും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കനക്കുകയാണ്. സുഹൃദ് രാജ്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഓസ്ട്രേലിയയുടെയും ഇസ്രായേലിന്റെയും ഭരണാധിപന്മാർ തന്നെ പരസ്പരം ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ബന്ധത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യമാണ് SBS മലയാളം ഈ പോഡ്കാസ്റ്റിൽ പരിശോധിക്കുന്നത്. പോഡ്കാസ്റ്റുമായി ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇത്തരം വാർത്തകൾ ആധികാരികമായി അറിയാൻ നിങ്ങൾക്ക് ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ SBS മലയാളത്തെ പിന്തുടരാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭിക്കും. എഴുപത്തിയാറ് വർഷമായി ശക്തമായി തുടരുന്ന നയതന്ത്ര ബന്ധത്തിനേറ്റ വിള്ളൽ, അതാണ് ഓസ്ട്രേലിയയ്ക്കും ഇസ്രായേലിനുമിടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1949 ഇസ്രായേൽ ഔദ്യോഗികമായി രൂപം കൊണ്ടത് മുതൽ പശ്ചിമേഷ്യയിൽ ഓസ്ട്രേലിയയുടെ സഖ്യരാജ്യമായിരുന്നു അത്. നിരന്തര യുദ്ധങ്ങളിലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലുമെല്ലാം ഇസ്രായേലിന് അനുകൂലമായ നിലപാടായിരുന്നു പൊതുവിൽ ഓസ്ട്രേലിയ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഗാസ മുനമ്പിൽ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിനും അവിടേക്ക് സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തടയുന്ന ഇസ്രായേലിന്റെ നിലപാടിനുമെതിരെ ഓസ്ട്രേലിയ രാജ്യാന്തര വേദികളിൽ ശക്തമായ നിലപാടെടുത്തതോടെ മുമ്പെങ്ങുമില്ലാത്ത വിധം ഈ ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പലസ്തീനെ അംഗീകരിക്കുമെന്ന ഓസ്ട്രേലിയയുടെ പ്രഖ്യാപനത്തോടെ സൌഹൃദത്തിന്റെ ചരടുകളെല്ലാം പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവായ സിംജാ റോത്മാന്റെ വിസ ഓസ്ട്രേലിയ റദ്ദാക്കിയതും അതിനും മറുപടിയായി ഓസ്ട്രേലിയൻ നയതന്ത്ര പ്രതിനിധികൾക്ക് പലസ്തീൻ അതോറിറ്റിയിലേക്കുള്ള വിസ ഇസ്രായേൽ പിൻവലിച്ചതും വിള്ളലിന്റെ ആഴം കൂട്ടി. അതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിക്കെതിരെ വ്യക്തിപരമായ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയത്. ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലെ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ദുർബലനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്നാകും ചരിത്രം അൽബനീസിയെ ഓർക്കുക. ഇസ്രായേലിനെ ചതിക്കുകയും ഓസ്ട്രേലിയയിലെ ജൂതവംശജരെ ഉപേക്ഷിക്കുകയും ചെയ്ത ദുർബലൻ എന്ന്. അതിരൂക്ഷമായ വിമർശനവുമായി നെതന്യാഹു അൽബനീസിക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു. അൽബനീസിയുടെ മൂക്കിന് കീഴിൽ ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധ അക്രമങ്ങൾ കുതിച്ചുയരുകയാണെന്നും അതിന് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന നടപടിയാണ് പലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനമെന്നും ആ കത്തിൽ നെതന്യാഹു ആരോപിച്ചിരുന്നു. നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനും സമാനമായ ഒരു കത്ത് നെതന്യാഹു എഴുതിയിരുന്നു. എന്നാൽ വിവരങ്ങളും വസ്തുതകളും വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതിനു പകരം ഉത്തരവാദിത്വവും ഗൌരവവും കാണിക്കണം എന്നായിരുന്നു മാക്രോൺ നൽകിയ പരസ്യ മറുപടി. അതേസമയം സമാനമായ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകാൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നെതന്യാഹുവിന്റെ ആരോപണം വ്യക്തിപരമായി എടുക്കുന്നില്ലെന്നും ബഹുമാനത്തോടെയുള്ള നയതന്ത്ര ബന്ധത്തിന് മാത്രമേ തനിക്ക് താൽപ്പര്യമുള്ളൂ എന്നുമായിരുന്നു അൽബനീസിയുടെ മറുപടി.
I treat leaders of other countries with respect. I engage with them in a diplomatic way. I contacted Prime Minister Netanyahu and met with him over the phone. We had a long discussion prior to the cabinet meeting, which was held last Monday morning. At that time, I gave Prime Minister Netanyahu a clear indication of my view.
അൽബനീസിയുടെ മറുപടി ഇതായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളുടെ സ്വരം അത്ര സൌമ്യമായിരുന്നില്ല. അൽബനീസിയെ ദുർബലനെന്ന് വിളിച്ച നെതന്യാഹുവിനെ അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് ചെയ്തത്. കൊച്ചുകുട്ടികളെ പട്ടിണിക്കിടുന്നതും മനുഷ്യരെ ബോംബിട്ട് കൊല്ലുന്നതുമല്ല ശക്തിയുടെ ലക്ഷണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി.
Strength is not measured by how many people you can blow up. Or how many children you can leave hungry. Strength is much better measured by exactly what Prime Minister Anthony Albanese has done, which is when there's a decision that we know Israel won't like, he goes straight to Benjamin Netanyahu. He has the conversation, he says exactly what we're intending to do, and has the chance for the objections to be made person to person.
പലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം നെതന്യാഹുവിനെ നേരിട്ട് അറിയിക്കുന്ന മാന്യമായ നയതന്ത്ര നടപടിയാണ് അൽബനീസി ചെയ്തത് എന്നാണ് സർക്കാരിലെ മറ്റു മന്ത്രിമാരും ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയയുടെ ദേശീയ നയം മറ്റാരും തീരുമാനിക്കേണ്ടെന്ന് മുൻപ് ട്രംപിന് നൽകിയതുപോലുള്ള മറുപടി ക്യാബിനറ്റ് മന്ത്രി ക്ലെയറോനയിലും ആവർത്തിച്ചു.
These comments are really disappointing, and I think Benjamin Netanyahu is in a bit of a habit of making them. This type of diplomacy doesn't work, and that's why Australia doesn't engage with it. The Australian government has a really clear stance here. Our Prime Minister does us very proud on the global stage. He does it by being respectful. He does it by holding a strong position for our country. We determine our national interest, and that is how we're approaching the conflict in the Middle East.
എന്നാൽ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നിലപാടിന് പ്രതിപക്ഷത്തിൽ നിന്ന് സമാനമായ പിന്തുണ കിട്ടുന്നില്ല. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം തെറ്റായി കൈകാര്യം ചെയ്ത അൽബനീസിക്ക് കിട്ടിയ മറുപടിയാണ് ഇത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് സൂസൻ ലിയുടെ പ്രതികരണം. ഈ ബന്ധത്തിലെ മുറിവുണക്കാൻ ഇനിയെങ്കിലും അൽബനീസി സർക്കാർ ശ്രമിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.
And that relationship has been and is being mismanaged. We are seeing a relationship that has deteriorated, and the consequences of that are not good, and they are spilling over into our relationship with the US, our most important ally. The Prime Minister needs to explain how he is going to get this relationship that he has so badly mismanaged back on track.
ഏറെക്കാലമായുള്ള സുഹൃദ് രാജ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അവരിൽ നിന്ന് ആക്ഷേപശരങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോഴും ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ചോദ്യം ചെയ്യുന്ന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അൽബനീസി സർക്കാരിന്റെ ഇതുവരെയുള്ള തീരുമാനം. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാന സഖ്യരാജ്യമായ അമേരിക്കയുമായി ഓസ്ട്രേലിയക്കുണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മകളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഗാസ വിഷയം പാശ്ചാത്യ ലോകത്തെ ഇനി ഏതുതരം രാഷ്ട്രീയ ചലനങ്ങളിലേക്ക് നയിക്കുമെന്ന് അടുത്ത മാസം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി യോഗത്തിലാകും കൂടുതൽ വ്യക്തമാവുക. ഓസ്ട്രേലിയ ഇസ്രായേൽ ബന്ധത്തിലുണ്ടായിരിക്കുന്ന വിള്ളലിനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാനായി SBS മലയാളത്തെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും ദേശീയ പൊതുമേഖലാ മലയാളം മാധ്യമമായ SBS മലയാളം ലഭിക്കും. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.